മലയാള മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ഡൽഹിയിൽ നിന്ന് ദേശീയം പോഡ്കാസ്റ്റുമായി ജോമി തോമസ്. മറക്കരുതാത്ത രാജധർമ്മം. ഏതു രാജ്യത്തും പാലിക്കപ്പെടേണ്ട ചില ഭരണമര്യാദകളുണ്ട്. ജനാധിപത്യ രാജ്യമാകുമ്പോൾ അതിനൊത്തവ. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ പോക്ക് എന്ന് വിമർശനമുണ്ടാകുമ്പോൾ ആ രാജ്യവുമായി സൗഹൃദമുള്ള മറ്റു രാജ്യങ്ങൾ നേരിട്ട് ചോദ്യമുയർത്താം. ഇന്ത്യയിൽ ജനാധിപത്യ മര്യാദകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ആശങ്കയെക്കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചത് ഈ രീതി വച്ചാണ്. US അങ്ങനെ ചോദിക്കാൻ ധാർമ്മിക അവകാശമുണ്ടോ എന്ന ചോദ്യം ന്യായമാണ്. എങ്കിലും മോദി അങ്ങനെ തിരിച്ചു ചോദിച്ചില്ല, ഇന്ത്യക്കുള്ളിലെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതുമില്ല. മറിച്ച് രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിലാണ് ഭരണം എന്ന് സ്ഥാപിക്കുന്ന വിശദീകരണം നൽകുകയാണ് ചെയ്തത് എന്നാണ് മോദി പിന്നീട് മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും പാലിക്കപ്പെടേണ്ട ഭരണമര്യാദകളുണ്ട്. ക്രമസമാധാനവും അതിലൂടെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണവും ഉറപ്പാക്കുക അതിൽ പ്രധാനമാണ്. 2002 ഗുജറാത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുകയും മനുഷ്യർ കൊല്ലപ്പെടുകയും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി സംസ്ഥാനം സന്ദർശിച്ചത്. അന്ന് അവിടെ വച്ചാണ് രാജധർമ്മം പാലിക്കണം എന്ന് വാജ്പേയി മുഖ്യമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത്. ബൈഡനോട് പറഞ്ഞ മറുപടി പോലെയൊന്നാണ് അന്ന് മോദി നൽകിയത്. ഞാൻ രാജധർമ്മം പാലിക്കുന്നുണ്ട്. രാജധർമ്മം പാലിക്കപ്പെടാത്തതിനാൽ മോദി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നതായിരുന്നു വാജ്പേയിയുടെ പക്ഷം. രാജ്യസന്നദ്ധത എന്ന പ്രകടനത്തിന് പോലും മോദി താൽപര്യപ്പെട്ടില്ലെന്ന പരിഭവം ഗോവയിൽ BJPയുടെ ദേശീയ നിർവാഹക സമിതിക്ക് പോകുമ്പോൾ വിമാനത്തിൽ വച്ച് വാജ്പേയി മറ്റു നേതാക്കളോട് പറഞ്ഞു. അന്ന് താനുമായുള്ള താരതമ്യത്തിൽ ഒന്നുമല്ലാത്ത മോദി രാജിവെക്കേണ്ടതില്ല എന്ന് വാദിക്കാൻ മുന്നിൽ നിന്നത് LK അദ്വാനിയാണ്. സംഭവിച്ചതിന്റെ എല്ലാം ഉത്തരവാദിത്തം സംസ്ഥാനത്തിന്റെ തലവനായ തനിക്കായതിനാൽ രാജിക്ക് തയ്യാറ് എന്ന് മോദി യോഗത്തിൽ വ്യക്തമാക്കുകയും വേണ്ട വേണ്ട എന്ന് സദസ്യർ അത്യുച്ചത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് എന്തുണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. മണിപ്പൂരിൽ തീ തുടങ്ങിയതിന്റെയും പടർന്നതിന്റെയും കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കണക്ക് പ്രകാരം 131 പേരാണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്വന്തം ജീവിത സ്ഥലത്ത് നിന്ന് മണിപ്പൂരിന് ഉള്ളിൽ തന്നെയും മിസോറം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രക്ഷപ്പെട്ടോടിയത് ആയിരങ്ങളാണ്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതരാക്കാനും പഠനത്തിനുമായി കുഞ്ഞുങ്ങളെ ഡൽഹിയിലേക്കും കേരളത്തിലേക്കും വരെ അയക്കുന്നവരുണ്ട്. രാജധർമ്മം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി NBിരേൻസിംഗിനോട് പ്രധാനമന്ത്രി പറഞ്ഞതായി ആർക്കും അറിയില്ല. കേന്ദ്രം പരാജയപ്പെട്ടിരിക്കുന്ന മണിപ്പൂരിനെക്കുറിച്ച് മോദി മൗനം പാലിക്കുന്നു എന്നത് സർക്കാരിന്റെ പരിശോധന വേണ്ടാത്ത വസ്തുതയാണ്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ലാത്ത ഗുജറാത്താണ് വാജ്പേയി സന്ദർശിച്ചത്. കഴിഞ്ഞ 8 വർഷത്തിൽ 51 തവണ മോദി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചുവെന്നാണ് മണിപ്പൂർ കലാപത്തിന് മുൻപുള്ളതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചതുമായ ഔദ്യോഗിക കണക്ക്. മണിപ്പൂരിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണം, മുഖ്യമന്ത്രിയുടെ രാജി തുടങ്ങിയ പ്രതിപക്ഷ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടില്ലെന്നാണ് ഷാ കഴിഞ്ഞ ദിവസം വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർ മനസ്സിലാക്കിയത്. രാഷ്ട്രപതി ഭരണം ഉദ്ദേശിക്കുന്നില്ലെന്ന് ഷാ വ്യക്തമായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജിയെക്കുറിച്ച് മൗനമായിരുന്നു മറുപടി. ഡബിൾ എഞ്ചിൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ക്രമസമാധാന പാലനം ഉറപ്പാക്കാൻ കേന്ദ്രസേനയെ അയച്ചപ്പോൾ ഫലത്തിൽ മോദി സർക്കാർ പ്രയോഗിച്ചത് ഭരണഘടനയുടെ 355-ാം വകുപ്പാണ്. പക്ഷേ അങ്ങനെയൊരു പ്രയോഗമുണ്ടായി എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയില്ല. മിഥ്യാഭിമാനം കൊണ്ടാണ് പരസ്യപ്രഖ്യാപനം ഇല്ലാത്തത് എന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന സമീപനം തന്നെ തന്ത്രമാണ്. കേന്ദ്രസേനയുടെ സഹായം കൊണ്ടും കാര്യങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നതാണ് സ്ഥിതി. ഭരണഘടനയിൽ 355 തൊട്ടടുത്താണ് രാഷ്ട്രപതി ഭരണത്തിന്റെ വകുപ്പ്. 2002 മോദി BJPയിൽ കരുത്തൻ എന്ന് പേരെടുത്തിട്ടില്ല. 7 വർഷം മുൻപ് 2016 കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ ബിരേൻ സിംഗ് ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നതിനപ്പുറം ആരുമല്ല. എന്നിട്ടും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ BJP മണിപ്പൂരിൽ 2002 ഗുജറാത്ത് നയം ആവർത്തിക്കുകയാണ്. മോദിക്കായി വാദിക്കാൻ അദ്വാനിയുണ്ടായിരുന്നു. പാർട്ടിയുടെ താല്പര്യപ്രകാരമല്ല പെരുമാറുന്നത് എന്ന് ആർക്കും അഭിപ്രായമില്ലാത്തപ്പോൾ ബിരേൻ സിംഗിനായി ബി ജെ പിയിൽ ആരും വാദിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലെന്ന് സ്വന്തം വീടിന് തീവയ്ക്കപ്പെട്ടപ്പോൾ കേരളത്തിലായിരുന്ന കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് പറഞ്ഞത് ഗുജറാത്ത് കാര്യത്തിൽ വാജ്പേയിയുടേത് എന്ന പോലെ ഒറ്റപ്പെട്ട ശബ്ദമായി പരിഗണിക്കാം. ഗുജറാത്തിനെ കുറിച്ച് അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ പ്രധാനമന്ത്രിയോട് തന്നെ ആശങ്ക വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്തിൽ കൊലപ്പെടുത്തൽ തുടങ്ങി മൂന്നാം ദിവസം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. ആരും പരാതിപ്പെട്ടിട്ടല്ല. പത്ര റിപ്പോർട്ടുകൾ കണ്ടിട്ട് മുൻ ചീഫ് ജസ്റ്റിസ് ജെ എസ് വർമ്മയുടെ അധ്യക്ഷതയിലുള്ള കമ്മീഷൻ ഉടൻ സ്വമേധയാ നീങ്ങുകയായിരുന്നു. മാധ്യമങ്ങൾ പറയുന്നത് സത്യമാണോ എന്ന് സ്ഥിരീകരിക്കും വരെ കൈകെട്ടിയിരിക്കാനാവില്ല എന്നായിരുന്നു അതിന് ജസ്റ്റിസ് വർമ്മ പറഞ്ഞ കാരണം. ഇപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, അതിന് അധ്യക്ഷനും. ദേശീയ വനിതാ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തനത്തിലുണ്ട്. മണിപ്പൂരിൽ ഇപ്പോൾ ആർക്കും മനുഷ്യാവകാശങ്ങളില്ലെന്നും സ്ത്രീകൾക്കു നേരെ അതിക്രമങ്ങളുണ്ടെന്നും ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുവെന്നും കുഞ്ഞുങ്ങൾ ഓടിപ്പോകേണ്ടി വരുന്നുവെന്നും ഒട്ടേറെ റിപ്പോർട്ടുകളുണ്ട്. പറഞ്ഞു വരുമ്പോൾ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ പലർ മൗനത്തിലാണ്. മണിപ്പൂരിലെ ഏറ്റുമുട്ടലുകളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന സംശയം ന്യായമാണ്. അതേപോലൊരു സംശയമാണ് സംഘർഷം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അറിയാമോ എന്നത്. താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്ന് സംശയിക്കാനാകില്ല, തിരഞ്ഞെടുപ്പ് കാലം അല്ലാത്തതിനാൽ. നമസ്കാരം.